ಗಡಿಯಾರುವನ್ನು ಸತ್ಯತ್ತೇ ಮಿತ್ಯದನ್ ಸುತ್ತಿ ಕುತ್ತಿಕ್ಕುನ್ನ ಶಿಲ್ಪಿಯ ಪಾನಿಡ ನಿನ್ನು
ಸುಪ್ರಭಾತ. ഇന്ന് ഒക്ടോബർ 29. ഇന്നത്തെ ദിവസം ജനിച്ച കക്ഷിയാണ് പറഞ്ഞത്, ദി ഓൺലി വേ ടു ഗെറ്റ് റിഡ് ഓഫ് ടെംപ്റ്റേഷൻ ഈസ് ടു യീൽഡ് ഇൻ. ഇദ്ദേഹം കുറെ നാടകങ്ങളും കഥകളും നോവലും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴും അങ്ങേരെ കുറിച്ച് നാം ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ എപ്പിഗ്രാംസിൽ കൂടിയാണ്. ഇവിടെ ആദ്യം പറഞ്ഞ സാധനം, ഇതിന് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രീഫ്, ഇൻട്രസ്റ്റിംഗ്, സർപ്രൈസിംഗ്, സറ്റാരിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇനി ആളിന്റെ അത്ര നോർമൽ അല്ലായിരുന്ന ജീവിതകഥയിലേക്ക് ഒന്ന് എത്തി നോക്കാം. അയർലൻഡിലെ ഡബ്ലിനിൽ ജനനം, മാതാപിതാക്കൾ ആംഗ്ലോ ഐറിഷ് കോമ്പിനേഷൻ. അപ്പൻ സർ വില്യം, അക്കാലത്ത് അയർലൻഡിൽ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ENT ഡോക്ടർ. അമ്മയാണെങ്കിൽ കവയത്രിയും അയർലൻഡിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പയറ്റിയ തീപ്പൊരി റിബല്. അമ്മ രാത്രിയിൽ ഉറക്കാനായി വായിച്ചു കേൾപ്പിച്ച കഥകളും അമ്മയുടെ തന്നെ കവിതകളുമാണ് നമ്മുടെ നായകനെ വായനയുടെയും എഴുത്തിന്റെയും പാതയിലേക്ക് തിരിച്ചത്. ഓസ്കർ ഓക്സ്ഫോർഡിൽ പഠിക്കുമ്പോഴാണ് ഫ്രഞ്ചും ജർമ്മനും വശത്താക്കുന്നത്. അതിൻ്റെ കൂടെ എസ്തെറ്റിസിസം, അതായത് കഥയുടെയും കവിതയുടെയും ഒക്കെ ശാരീരിക ഭംഗിക്കുള്ള പ്രാധാന്യം. പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ലണ്ടനിൽ ഉന്നതന്മാരുടെ സർക്കിൾസിൽ പ്രവേശിച്ച് അവരുടെ ഇടയിൽ അറിയപ്പെട്ട ആളായി. കാരണം ഓസ്കറിന്റെ നിമിഷ കവിയാകാനുള്ള കഴിവ് ഒന്ന്, പിന്നെ ഭംഗിയായി തർക്കുത്തരം പറയാനുള്ള കഴിവ്, അതിൻ്റെ കൂടെ ഒന്നാം തരം ഇന്റലക്ച്വൽ തമാശക്കാരൻ. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഏത് സദസ്സിലും കയറിപ്പറ്റാൻ അവരുടെ അംഗീകാരം നേടാനുള്ള എളുപ്പമാർഗം എന്താണെന്ന്. നർമ്മം. ഓസ്കർ ആണേല് അതിൻ്റെ രാജാവും കൂടിയായിരുന്നു. രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഇവിടെ ഉദ്ധരിക്കാം. There is only one thing in the world worse than being talked about, and that is not being talked about. Experience is the name everyone gives to their mistakes. To love oneself is the beginning of a lifelong romance. ഇങ്ങേരുടെ ജീവിതത്തിലുണ്ടായ ഓരോ വഴിത്തിരിവിലേക്കും വരാം. നാടകങ്ങളൊക്കെ എഴുതി ലണ്ടനിൽ നാടകശാലകളിൽ നിന്നും കിട്ടുന്ന വരുമാനം വഴി ജീവിക്കുമ്പോൾ ഭാവി വധു കോൺസ്റ്റൻസിനെ കാണുന്നു, പ്രേമിക്കുന്നു, കല്യാണം, രണ്ട് മക്കൾ. തൻ്റെ പണക്കാരായ ആരാധകരും സ്പോൺസേഴ്സും വഴി ഒരു വർഷത്തേക്ക് അമേരിക്കയിലും കാനഡയിലും സഞ്ചരിച്ച് ലെക്ചറുകൾ കൊടുക്കാൻ അവസരം കിട്ടി. ഭാഷയിലെ എസ്തെറ്റിക്സ് എന്നുള്ള നൂതന ശാഖയെക്കുറിച്ച് തിരിച്ച് ലണ്ടനിൽ മടങ്ങി വന്ന കാലത്ത് നാടകങ്ങൾ നന്നായി ഓടുന്നു. ഹൈ സൊസൈറ്റി പാർട്ടികളിൽ എല്ലാവർക്കും ഓസ്കർ വൈൽഡിന്റെ സാന്നിധ്യം സ്പെഷ്യൽ അട്രാക്ഷനായി മാറിയൊരു കാലം. അപ്പോഴാണ് മാർക്വീ ഓഫ് ക്വീൻബറി എന്ന മുഷടൻ, അതായത് ഓസ്കറിന്റെ കാമുകന്റെ അപ്പൻ, തന്നെ കുറിച്ച് ദുഷ്പേര് പടർത്താൻ തുടങ്ങുന്നത്, മകനെ ചീത്ത വഴിയിലേക്ക് കൊണ്ടുപോയതിന്. അതിനെ മുട്ടിൽ തന്നെ ഇല്ലാതാക്കാൻ ഓസ്കർ മാനഹാനിക്കുള്ള കേസ് കൊടുത്തതാണ് കുഴപ്പമായത്. കേസ് അന്വേഷിച്ച പോലീസുകാർ വേഗം തന്നെ പലരുടെയും മൊഴികളിൽ നിന്നും ഓസ്കർ ഗേ ആണെന്നും ആ വഴിക്ക് പല നിയമങ്ങൾ ലംഘിച്ചെന്നും കണ്ടുപിടിച്ചു. ക്രിമിനൽ ലോ അമെൻമെന്റ് 1885 പ്രകാരം പുരുഷന്മാർ തമ്മിലായാൽ അത് ക്രിമിനൽ കേസ് ആയിരുന്നു. എന്തുകൊണ്ടോ സ്ത്രീകളെ ഈ നിയമം ബാധിച്ചിരുന്നില്ല. അങ്ങനെ 2 വർഷം കഠിന തടവ്. അതിൽ നിന്നും ഇറങ്ങിയ ഉടനെ പാരീസിലേക്ക് ബോട്ട് പിടിച്ചു. എന്നിട്ട് 46-ാം വയസ്സിൽ മെനഞ്ചൈറ്റിസ് പിടിപെട്ട് അവിടെ കിടന്ന് മരിച്ചു. ജീവിതം മുഴുവൻ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആലന്റെ ഒരുതരം എക്സൂബറന്റ് സ്പിരിറ്റിനെ ജോർജ് ബേർണഡ് ഷോ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അൺകോൺക്വറബിൾ ഗെയ്റ്റി ഓഫ് സോൾ. ആള് മരിച്ച് 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ഓസ്കർ വൈൽഡ് നിരപരാധിയായിരുന്നു എന്ന് ട്യൂറിംഗ് ലോ പ്രകാരം പ്രഖ്യാപിച്ചു, ക്ഷമാപണം പറഞ്ഞു. വളരെ നല്ല കാര്യം, ഒരിത്തിരി ലേറ്റായി എന്ന് മാത്രം. അങ്ങനെ 100 വർഷം ഹെഡ് ഓഫ് ടൈം ആയിരുന്ന ഓസ്കർ വൈൽഡിന്റെ 2-3 എപ്പിഗ്രാമും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. A little sincerity is a dangerous thing, and a great deal of it is absolutely fatal. When people agree with me, I always feel that I must be wrong. Candle is gossip made tedious by morality. എന്നാൽ പതിവ് പോലെ മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് 100 വർഷം കാത്താൽ എത്ര വലിയ കൊടും തെറ്റും തെറ്റല്ലാതാകുമല്ലോ എന്ന് പ്രത്യാശിക്കുന്ന ഒരു കുമരകംകാരൻ.